അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 3. ഒരു ദിവസം പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോയി. അപ്പോൾ സമയമുച്ചതിരിഞ്ഞ് 3 മണിയായിരുന്നു. അത് ദൈവാലയത്തിൽ നിത്യേനയുള്ള പ്രാർത്ഥനാ സമയമായിരുന്നു. അവർ ദൈവാലയ പറമ്പിലേക്ക് പോകും വഴി ഒരാളെ കണ്ടു. ജീവിതകാലം മുഴുവൻ മുടന്തനായിരുന്നു അയാൾ. നടക്കാനാവാത്ത അയാളെ ഏതാനും സുഹൃത്തുക്കൾ താങ്ങിയെടുത്ത് കൊണ്ടുവന്നു. അവർ എന്നും അയാളെ ദൈവാലയത്തിന്റെ കവാടത്തിൽ കൊണ്ടുവരുമായിരുന്നു. ദൈവാലയത്തിനു വെളിയിൽ കവാടത്തിനരികെ അവർ അയാളെ കിടത്തി. സുന്ദരമെന്ന കവാടം എന്നാണ് അവിടം അറിയപ്പെട്ടിരുന്നത്. അവിടെ അയാൾ ദൈവാലയത്തിലേക്ക് പോകുന്നവരോട് പണം യാചിക്കും. ആ ദിവസം പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുന്നത് അയാൾ കണ്ടു. അയാൾ അവരോടും പണം യാചിച്ചു. പത്രോസും യോഹന്നാനും അയാളെ നോക്കി പറഞ്ഞു,
ഞങ്ങളെ നോക്കുക.
അയാൾ അവരെ നോക്കി. അവർ തനിക്ക് പണം എന്തെങ്കിലും നൽകുമെന്ന് അയാൾ കരുതി. എന്നാൽ പത്രോസ് പറഞ്ഞു,
എന്റെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഇല്ല, എന്നാൽ മറ്റു ചിലത് ഞാൻ നിനക്ക് തരാം. നസ്രത്തിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക.
എന്നിട്ട് പത്രോസ് അയാളുടെ വലതു കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അയാളുടെ പാദങ്ങളും കാലുകളും കരുത്തുള്ളതായി. അയാൾ ചാടി എണ്ണീറ്റു നടക്കാൻ തുടങ്ങി. അയാൾ അവരോടൊത്ത് ദൈവാലയത്തിലേക്ക് നടന്നു. അയാൾ നടക്കുകയും ചാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എല്ലാവരും അയാളെ തിരിച്ചറിഞ്ഞു. മുടന്തനായ അയാൾ എന്നും ദൈവാലയത്തിന്റെ സുന്ദരമെന്ന കവാടത്തിലിരുന്ന് യാചിക്കുന്നത് അവർക്കറിയാം. ഇപ്പോൾ അതേ മനുഷ്യൻ നടക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് കണ്ടു അവർ അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവർക്ക് മനസ്സിലായില്ല. അയാൾ പത്രോസിന്റെയും യോഹന്നാന്റെയും കൈകളിൽ പിടിച്ചു നിന്നു. അയാൾ സുഖപ്പെട്ടത് കണ്ട് എല്ലാവരും അത്ഭുതസ്തബ്ധരായി. അവർ ശലോമോന്റെ മണ്ഡപത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും അടുത്തേക്ക് ഓടി. അതുകണ്ട് പത്രോസ് അവരോട് പറഞ്ഞു,
എന്റെ യഹൂദ സഹോദരന്മാരെ, നിങ്ങൾ എന്താണ് ഇതിൽ ഇത്ര അത്ഭുതപ്പെടുന്നത്? അയാളെ നടക്കുമാറാക്കിയത് ഞങ്ങളാണെന്ന മട്ടിലാണല്ലോ നിങ്ങൾ നോക്കുന്നത്. ഞങ്ങളുടെ നന്മ കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായതെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല, ദൈവമാണിത് ചെയ്തത്. അവൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. നമ്മുടെ എല്ലാ പൂർവികരുടെയും ദൈവമാണവൻ. അവൻ തന്റെ വിശിഷ്ട സേവകനായ യേശുവിന് മഹത്വം നൽകി. പക്ഷേ നിങ്ങൾ യേശുവിനെ കൊല്ലാനുള്ള വിധിയാണ് നൽകിയത്. യേശുവിനെ മോചിപ്പിക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. പക്ഷേ നിങ്ങൾ യേശുവിനെ വേണ്ടെന്ന് പീലാത്തോസിനോട് പറഞ്ഞു. യേശു പരിശുദ്ധനും നിഷ്കളങ്കനുമായിരുന്നു, എങ്കിലും നിങ്ങൾ അവനെ വെടിഞ്ഞു. യേശുവിന് പകരം കൊലയാളിയെ മോചിപ്പിക്കാൻ നിങ്ങൾ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ജീവൻ നൽകുന്നവനെ നിങ്ങൾ കൊല്ലുകയും ചെയ്തു, എന്നാൽ ദൈവം അവനെ പുനർജീവിപ്പിച്ചു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. യേശുവിന്റെ ശക്തിയാണ് ഈ മുടന്തനെ സുഖപ്പെടുത്തിയത്. ഞങ്ങൾ യേശുവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങൾക്ക് ഇയാളെ കാണാം, നിങ്ങൾക്ക് ഇയാളെ അറിയുകയും ചെയ്യാം. യേശുവിലുള്ള വിശ്വാസമാണ് അയാളെ പൂർണമായും സുഖപ്പെടുത്തിയത്. അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാഞ്ഞതിനാലാണ് നിങ്ങൾ യേശുവിനോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നേതാക്കൾക്കും മനസ്സിലായിട്ടില്ല. ഇതെല്ലാം സംഭവിക്കുമെന്നും ക്രിസ്തു കഷ്ടം സഹിക്കുകയും മരിക്കുകയും ചെയ്യുമെന്നും ദൈവം തന്റെ പ്രവാചകരിലൂടെ പറഞ്ഞു. ദൈവം അതെങ്ങനെ നിറവേറ്റിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക, എങ്കിലേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടൂ. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ആത്മീയ സമാശ്വാസത്തിന്റെ സമയം നൽകും. അവൻ ക്രിസ്തുവായി തെരഞ്ഞെടുത്ത യേശുവിനെ നൽകും. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ആത്മീയ സമാശ്വാസത്തിന്റെ സമയം നൽകും. അവൻ ക്രിസ്തുവായി തെരഞ്ഞെടുത്ത യേശുവിനെ നൽകും. എല്ലാം വീണ്ടും ശരിയാകും വരെ യേശു സ്വർഗത്തിൽ താമസിക്കുമെന്ന് മാത്രം. വളരെ മുമ്പ് തന്നെ തന്റെ വിശുദ്ധ പ്രവാചകർ വഴി പ്രസംഗിച്ചപ്പോഴേ ദൈവം ഈ സമയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മോശ പറഞ്ഞു, കർത്താവായ നിങ്ങളുടെ ദൈവം നിങ്ങൾക്കൊരു പ്രവാചകനെ നൽകും. ആ പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരും. അവൻ എന്നെ പോലെ ആയിരിക്കും. ആ പ്രവാചകനെ അനുസരിക്കാത്തവൻ ദൈവത്തിന്റെ ജനതയിൽ നിന്ന് അകറ്റപ്പെടുകയും മരിക്കുകയും ചെയ്യും. ശമുവേലും അവന്റെ പിന്നിലുള്ള എല്ലാ പ്രവാചകരും ഈ സമയത്തെക്കുറിച്ച് പറയുകയും പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകർ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരുമായി ദൈവം ഏർപ്പെട്ട നിയമം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിന്റെ സന്തതിയാൽ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം അവന്റെ വിശിഷ്ട ദാസനെ അയച്ചു. നിങ്ങൾക്കിടയിലേക്കാണ് ആദ്യം അവനെ അയച്ചത്. നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ദൈവം യേശുവിനെ അയച്ചത്. അങ്ങനെ അവൻ നിങ്ങൾ ഓരോരുത്തരെയും പാപങ്ങളിൽ നിന്ന് വേർപെട്ടു നിൽക്കാൻ സഹായിക്കുന്നു.